തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ടുള്ള ഒരു ശുഭയാത്ര. അതായിരിക്കട്ടെ 2023-ലേത്. സ്റ്റെല്ല ബെന്നി എഴുതുന്നു, ലോകം നിന്നെ വെറുക്കുന്നുവോ, ഭയം വേണ്ട. മടിച്ചു മടിച്ചാണ് അനുവും ബിനുവും ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. പക്ഷേ പോകാതിരിക്കുവാൻ തീരെ നിവൃത്തിയില്ല. കാരണം തൊട്ടയൽവക്കം വീട്ടുടമസ്ഥന് അനുവിനെയും ബിനുവിനെയും ഇഷ്ടമായതുകൊണ്ടല്ല വിവാഹത്തിന് ക്ഷണിച്ചത്. നാടൊട്ടുക്കും വിളിയുള്ള കല്യാണത്തിൽ അവരെ മാത്രം ഒഴിവാക്കുന്നത് ഒരു മോശം സംഗതിയായതുകൊണ്ട് മാത്രമാണ്. തികച്ചും മ്ലാനവദനരായിട്ടാണ് വിവാഹ സദ്യ കഴിഞ്ഞ് അവർ വീട്ടിൽ തിരിച്ചെത്തിയത്. അനു പറഞ്ഞു, ഇതിലും ഭേദം നമ്മളെ വിവാഹത്തിൽ പങ്കെടുക്കാതിരിക്കുകയായിരുന്നു അല്ലേ ചേട്ടാ. ബിനു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ലടി കൊച്ചേ, പോട്ടെ. ഈശോയുടെ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഇങ്ങനെയും ചില കുഴപ്പങ്ങളൊക്കെയുണ്ട്. നമ്മൾ അവിടെ അപമാനിതരായി എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ അവരുടെ കൂട്ടത്തിൽ കൂടുന്നവരായിരുന്നുവെങ്കിൽ അവർ നമ്മളെ മാനിച്ചാദരിച്ച് സൽക്കരിച്ച് പറഞ്ഞയക്കുമായിരുന്നു. പക്ഷേ നമ്മൾ യേശുവിന് സാക്ഷ്യം നൽകുന്നവർ ആയിപ്പോയി. മദ്യവും ആട്ടവും പാട്ടും കൂത്തും ആഭാസങ്ങളും അരങ്ങേറുന്ന ആ വിവാഹ ചടങ്ങിൽ നമ്മളെപ്പോലുള്ളവരുടെ സാന്നിധ്യം അവർക്കൊരു തലവേദന തന്നെയാണ്. അതുകൊണ്ട് പൊന്നുമോളെ, നമുക്കവരെ വെറുതെ വിടാം. നമ്മെ മാനിക്കുന്ന ഒരുവനുണ്ടല്ലോ, അവന്റെ പിന്നാലെ നമുക്ക് പോകാം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. യേശുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ലോകത്തിന്റെ വഴികളിലൂടെ നയിക്കപ്പെടുന്നവരുമായി അടുത്തിടപെടാൻ നിർബന്ധിതരായിത്തീരുമ്പോൾ വല്ലാതെ ഞെരുക്കപ്പെടുകയും അപമാനിതരാവുകയും ചെയ്യുന്ന അവസ്ഥ ശിഷ്യന്മാരുടെ കാലം തൊട്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞത്, ലോകം നിങ്ങളെ ദ്വേഷിച്ചുവെങ്കിൽ അത് അതിനു മുൻപേ എന്നെ ദ്വേഷിച്ചുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിന്റേതായിരുന്നുവെങ്കിൽ ലോകം അതിനെ സ്വന്തമായി കരുതി സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിന്റേതല്ലാത്തതുകൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. യേശുവിന്റെ ശിഷ്യത്വത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ലോകത്താൽ ദ്വേഷിക്കപ്പെട്ട ഒത്തിരി അനുമാരും ബിനുമാരും ഈ ലോകത്തിലുണ്ട്. ഇതെഴുതുന്ന ഞാനും ഇത് വായിക്കുന്ന നിങ്ങളിൽ പലരും ഈ അനുമാരിലും ബിനുമാരിലും ഉൾപ്പെട്ടിട്ടുണ്ടാവാം. നമ്മെ ലോകം ദ്വേഷിക്കാൻ കാരണം യേശുവിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവരാണ് നാം എന്നുള്ളത് തന്നെയാണ്. യേശുവിനെ ലോകം ദ്വേഷിക്കുവാൻ കാരണമോ? തിരുവചനങ്ങൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. യേശു തന്റെ ചുറ്റും നിന്ന തന്റെ പ്രതിയോഗികളോട് ഇപ്രകാരം പറഞ്ഞു, ലോകത്തിന് നിങ്ങളെ വെറുക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ അതിന്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു. യോഹന്നാൻ 7:7. യേശുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു ക്രിസ്തുശിഷ്യനും ഇതുപോലെ തന്നെയാണ്. യേശുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു ക്രിസ്തുശിഷ്യനും ഇതുപോലെ തന്നെയാണ്. അവൻ ലോകത്തിനൊരു വെല്ലുവിളിയാണ്. അതിനാൽ ലോകം അതിന്റെ സർവശക്തിയോടും കൂടെ അവനെ വെറുക്കുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് സമാശ്വാസവും ധൈര്യവും നൽകുന്ന കർത്താവ് മുന്നമേ കൂട്ടി ഇപ്രകാരം പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യോഹന്നാൻ 16:33. എന്ത് കൊണ്ടീ ഞെരുക്കം? 1 യോഹന്നാൻ 5:19 ഇപ്രകാരം പറയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലാണെന്നും നാം അറിയുന്നു എന്ന്. ഈ സത്യം തന്നെ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പിതാവിന്റെ സന്നിധിയിലുള്ള തന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെന്നാൽ ഞാൻ ലോകത്തിന്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിന്റേതല്ല. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ 17:14-15. ദുഷ്ടന്റെ ശക്തിവലയത്തിലായിരിക്കുന്ന ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പൗരനായി ജീവിക്കുവാനും ഈ ലോകത്തിന്റെ ഒഴുക്കിനെതിരെ നീന്താനുമുള്ള വലിയ ദൈവവിളിയാണ് ഒരു ക്രിസ്തുശിഷ്യനുള്ളത്. അവൻ അല്ലെങ്കിൽ അവൾ യഥാർത്ഥത്തിൽ തന്റെ ദൈവവിളിയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുമ്പോൾ ലോകരുടെ പ്രതികൂലങ്ങളും ദ്വേഷവും തികച്ചും സ്വാഭാവികം മാത്രം. പക്ഷേ ഈ പ്രതികൂലങ്ങളും ലോകത്തിന്റെ ദ്വേഷവും നമ്മുടെ മനസ്സു തകർക്കാനും പിന്തിരിപ്പിക്കാനും തക്കവിധം നാം അവിശ്വാസത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കരുത്. ലോകം ഇന്നെന്റെ പിന്നിലായി മരക്കുരിശന്റെ മുൻപിൽ നിൽക്കുന്നു. പിന്നോട്ട് മടങ്ങുകില്ലൊരു നാളും, പിറകോട്ട് പോവുകില്ലൊരു നാളും എന്ന ഗാനത്തിൻ്റെ ഈരടികൾ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചെറുത്തുനിൽപ്പ് പരിശുദ്ധാത്മാവായ ദൈവം തീർച്ചയായും നമുക്ക് നൽകും. ഒത്തുതീർപ്പിന്റെ സുവിശേഷമല്ല ഇത്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പള്ളിക്കാര്യങ്ങളിലും സാമൂഹ്യ ജീവിതത്തിലുമെല്ലാം ഒരുപോലെ സജീവമായി പങ്കെടുക്കുന്നവൻ. പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതികൂലങ്ങളൊന്നും എനിക്ക് ആരിൽ നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ചില തീവ്രവാദ ക്രിസ്ത്യാനികളുടെ ഭാവനാ സൃഷ്ടിയാണ് എന്ന് വാദിക്കുന്ന ചിലരെയെങ്കിലും എന്റെ വിശ്വാസയാത്രയിൽ കണ്ടുമുട്ടാൻ ഇടവന്നിട്ടുണ്ട്. യേശുവിന്റെ വചനത്തെ പിന്തുടർന്നതിന്റെ പേരിൽ ഒരു തരത്തിലുള്ള പ്രതികൂലങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വളരെ താഴ്മയോടെ തന്നെ കുറിക്കട്ടെ. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് എന്തോ കാര്യമായ പിശകുണ്ട്. ഒരു പക്ഷേ ലോകവുമായി അല്ലെങ്കിൽ ലോകരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഒത്തുതീർപ്പിന്റെ സുവിശേഷമായിരിക്കാം നിങ്ങൾ അവലംബിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെന്തു പറയാനാ. വലിയ കുഴപ്പം കൂടാതെ അങ്ങ് ജീവിച്ചു പോകണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു ക്രിസ്ത്യാനി തീർച്ചയായും തന്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നത് ഒരു ഒത്തുതീർപ്പിന്റെ സുവിശേഷം തന്നെയാണ്. കുറച്ച് ലോകവും കുറച്ച് സാത്താനും കുറച്ച് യേശു ക്രിസ്തുവും, ഒരു പ്രയാസവുമില്ല ഈ ലോകത്തിലങ്ങ് ജീവിച്ചു പോകാൻ എന്ന അവകാശവാദം നാവുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും ജീവിതം കൊണ്ട് പറയുന്ന ചിലരെങ്കിലുമുണ്ട്. രണ്ട് വഞ്ചിയിൽ കാൽ വച്ചാൽ വീണ്ടും വീണ്ടും വിഗ്രഹാരാധനയിലേക്കും അന്യദൈവാരാധനയിലേക്കും വഴുതി വീണ് പാപം ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തെയും ഇസ്രായേലിലെ പ്രവാചകന്മാരെയും ഒരുമിച്ചു കൂട്ടി ഏലിയ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ. 1 രാജാക്കന്മാർ 18:21. 2023 പുതുവർഷത്തിലേക്ക് വേണ്ട ദൈവാനുഗ്രഹവും ചോദിച്ചു നിൽക്കുമ്പോൾ 2023 പുതുവർഷത്തിലേക്ക് വേണ്ട ദൈവാനുഗ്രഹവും ചോദിച്ചു നിൽക്കുമ്പോൾ ഈ വചനത്തിലൂടെ നമ്മളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കണം. രണ്ടു വഞ്ചിയിൽ കാൽ വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, പകുതി ദൈവത്തിനും പകുതി ലോകത്തിനും പങ്കിട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം, പരസ്പരം എതിർധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന രണ്ട് വഞ്ചികളിൽ കാൽ വെച്ചുകൊണ്ടുള്ള ഒരുവന്റെ 2023 യാത്ര എത്ര ഭയാനകമായിരിക്കും. നടുക്കടലിൽ മൂക്കുകുത്തി വീഴാനേ അവന് കഴിയൂ. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. യാക്കോബ് 4:4. തിരിച്ചുവരവിനുള്ള ആഹ്വാനം. 2023 നിങ്ങളിൽ ഭീതി വിതയ്ക്കുക എന്നതല്ല ഈ ലേഖനത്തിന്റെ ലക്ഷ്യം. നമ്മുടെ യഥാർത്ഥമായ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിനും അത് ഉത്ഭൂതമാക്കുന്ന തിരിച്ചുവരവിനുമുള്ള ഒരു ആഹ്വാനമാണ് ഈ ലേഖനത്തിന്റെ ലക്ഷ്യം. 2023 നമ്മുടെ യാത്രയിൽ കർത്താവാണ് നമ്മുടെ തോണിയുടെ അമരക്കാരനെങ്കിൽ വിജയം നിശ്ചയം. കാറ്റും കോളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഈ യാത്രയിൽ ഉണ്ടായെന്നിരിക്കാം. നമ്മുടെ തോണിയുടെ അമരത്തിരിക്കുന്നവൻ അതിനെയെല്ലാം ഒറ്റ വാക്കാൽ ശാന്തമാക്കിക്കൊള്ളും. പക്ഷേ അവൻ തന്നെയോ നമ്മുടെ അമരക്കാരനെന്ന് നാം ആത്മശോധന ചെയ്ത് തിരിച്ചറിയേണ്ടതുണ്ട്. വേനലും മഴയും കൊടിയ വരൾച്ചയുമെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ എവിടേക്കാണ് നമ്മുടെ ജീവിതം വേരൂന്നിയിരിക്കുന്നത് എന്നും എവിടെയാണ് നാം ആശ്രയം വെച്ചിരിക്കുന്നതെന്നും നാം തിരിച്ചറിയണം. തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ടുള്ള ഒരു ശുഭയാത്ര അതായിരിക്കട്ടെ 2023. ഈ യാത്രയിൽ കർത്താവ് മാത്രമായിരിക്കട്ടെ നമ്മുടെ ആശ്രയം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. 17:7-8. പ്രിയപ്പെട്ടവരെ, ഈ ലോകയാത്രയിൽ ലോകം നൽകുന്ന നിന്ദനം ദൈവം നൽകുന്ന അംഗീകാരമായി നാം തിരിച്ചറിയണം. ലോകത്തിന് നമ്മോടുള്ള ദ്വേഷം നമ്മുടെ ക്രിസ്തുവിലുള്ള സാക്ഷ്യജീവിതത്തിന്റെ തെളിവും. വിജയകരമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയാ.